നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിലെ വൻനഗരങ്ങളിൽ ജീവിക്കുന്ന പലരും അതുവിട്ട് ഉൾനാടൻ മേഖലകളിലേക്ക് താമസം മാറുന്നത് പതിവ് കാഴ്ചയാണ്. ഏതൊക്കെ ഉൾനാടൻ പ്രദേശങ്ങളാണ് ഈ ആഭ്യന്തര കുടിയേറ്റ പട്ടികയിൽ ഏറ്റവും ആകർഷകം എന്നറിയാമോ? ക്വീൻസ്ലാൻഡിലെ റീജിയണൽ മേഖലകളായിരുന്നു മുൻവർഷങ്ങളിലെല്ലാം ഏറ്റവും അധികം പേരെ ആകർഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ ആഭ്യന്തര കുടിയേറ്റത്തിലെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചും ഇത്തരം കുടിയേറ്റത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് SBS മലയാളം ഈ പോഡ്കാസ്റ്റിൽ പരിശോധിക്കുന്നത്. പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളുമെല്ലാം ഇത്തരത്തിൽ SBS മലയാളം പോഡ്കാസ്റ്റുകളായി എത്തിക്കുന്നുണ്ട്. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും അവ ലഭിക്കും. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ SBS സൗത്ത് ഏഷ്യൻ യൂട്യൂബ് ചാനൽ പിന്തുടരുകയോ ചെയ്യാം. കോവിഡ് കാലത്തിന് ശേഷം ഓസ്ട്രേലിയൻ ജനസംഖ്യാ വിന്യാസത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് വൻ നഗരങ്ങൾ വിട്ട് ഉൾനാടൻ മേഖലകളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുകയറ്റം. കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ 16% കൂടുതലാണ് ഇപ്പോഴത്തെ ഈ ആഭ്യന്തര കുടിയേറ്റമെന്നാണ് കോമൺവെൽത്ത് ബാങ്കും റീജിയണൽ ഓസ്ട്രേലിയ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി പുറത്തിറക്കിയ റീജിയണൽ മൂവേഴ്സ് ഇൻഡെക്സ് കാണിക്കുന്നത്. ജൂൺ മാസത്തിൽ അവസാനിച്ച 3 മാസം മാത്രം നോക്കിയാൽ ഉൾനാടൻ മേഖലയിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറിയവരെക്കാൾ 27% കൂടുതലാണ് ഉൾനാടൻ മേഖലകൾ തേടിപ്പോയവർ. രാജ്യത്തിന്റെ പുതിയ മുഖമായി ഈ ഉൾനാടൻ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് റീജിയണൽ ഓസ്ട്രേലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഇഒ ലിസ് റിച്ചി ചൂണ്ടിക്കാട്ടി. ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ടെന്നും ലിസ് റിച്ചി പറഞ്ഞു. ഏതു സംസ്ഥാനത്തേക്കാണ് വൻ നഗരങ്ങൾ വിട്ട് കൂടുതൽ പേരും കൂടുമാറുന്നത് എന്നറിയാമോ? കഴിഞ്ഞ വർഷം ഇത് ക്വീൻസ്ലാൻഡിന്റെ ഉൾനാടൻ മേഖലകളായിരുന്നു. എന്നാൽ ന്യൂ സൌത്ത് വെയിൽസിന്റെയും വിക്ടോറിയയുടെയും ഉൾനാടൻ മേഖലകളാണ് ഇപ്പോൾ ഏറ്റവുമധികം ഓസ്ട്രേലിയക്കാരെ ആകർഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2023 ആകെ ആഭ്യന്തര കുടിയേറ്റത്തിന്റെ 41% ക്വീൻസ്ലാൻഡിന്റെ റീജിയണൽ മേഖലകളിലേക്കായിരുന്നു. ന്യൂ സൌത്ത് വെയിൽസിന്റെ ഉൾനാടൻ മേഖലകളിലേക്ക് 33%, വിക്ടോറിയയിലേക്ക് 20% പേരായിരുന്നു കഴിഞ്ഞ വർഷം താമസം മാറിയത്. എന്നാൽ ഈ വർഷം, അതായത് 2023-24, ആകെ റീജിയണൽ ആഭ്യന്തര കുടിയേറ്റത്തിന്റെ 75% ന്യൂ സൌത്ത് വെയിൽസിന്റെയും വിക്ടോറിയയുടെയും ഉൾനാടൻ മേഖലകളിലേക്കാണ്. NSW 42%, വിക്ടോറിയയിൽ 33%. ക്വീൻസ്ലാൻഡിന്റെ ഉൾനാടൻ മേഖലകളിലേക്ക് 19% പേർ മാത്രമാണ് 2023-24 താമസം മാറിയത്. അതായത് ഒരു വർഷത്തിനിടെ 41% നിന്നും 19% ക്വീൻസ്ലാൻഡിന്റെ ഉൾനാടൻ മേഖലകളിലേക്കുള്ള ആഭ്യന്തര കുടിയേറ്റം കുറഞ്ഞു. സിഡ്നിയിൽ നിന്നും മെൽബണിൽ നിന്നുമാണ് ഏറ്റവും അധികം പേർ ഇത്തരത്തിൽ ഉൾനാടൻ മേഖലകളിലേക്ക് ഈ വർഷവും താമസം മാറിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കപ്പുറം ഏതൊക്കെ ഉൾനാടൻ സ്ഥലങ്ങളാണ് ആഭ്യന്തര കുടിയേറ്റക്കാരെ ഏറ്റവുമധികം ആകർഷിക്കുന്നത് എന്നുകൂടി നോക്കാം. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ NSW വിക്ടോറിയയുമാണ് മുന്നിലെങ്കിലും ഏറ്റവുമധികം പേർ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒറ്റ റീജിയണൽ പ്രദേശം നോക്കിയാൽ അത് ക്വീൻസ്ലാൻഡിൽ തന്നെയാണ്, സൺഷൈൻ കോസ്റ്റ്. ആകെ ആഭ്യന്തര കുടിയേറ്റത്തിന്റെ 14.1% ഇവിടേക്കായിരുന്നു. വിക്ടോറിയയിലെ ഗ്രേറ്റർ ജീലോങ്, മൂറാബൂൾ, ന്യൂ സൌത്ത് വെയിൽസിലെ ലേക് മക്വാറി എന്നിവയാണ് ഈ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു പ്രദേശങ്ങൾ. നഗരപ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മുമ്പെങ്ങുമില്ലാത്ത വിധം ആകർഷിക്കുന്ന ചില പുതിയ ഉൾനാടൻ മേഖലകളുമുണ്ട്. ന്യൂ സൌത്ത് വെയിൽസിലെ ബേഗാവാലി, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആൽബനി, സൌത്ത് ഓസ്ട്രേലിയയിലെ മറേബ്രിഡ്ജ് തുടങ്ങിയവയൊക്കെ ഉദാഹരണങ്ങളാണ്. ഇതിൽ ബേഗാവാലിയിലേക്കുള്ള ആഭ്യന്തര കുടിയേറ്റത്തിൽ ഒരു വർഷത്തിനിടെ 495% വർധനവാണ് ഉണ്ടായത്. ഓസ്ട്രേലിയയിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറുന്നത് എത്രത്തോളം എളുപ്പമുള്ള കാര്യമാണ്? ഇത്രയധികം പേർ ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കഠിനമാകില്ല എന്നുറപ്പാണ്. എങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിദേശത്തുനിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തിയ ഒരാളാണെങ്കിൽ ആ കുടിയേറ്റ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ കടന്നുപോയ അതേ സാഹചര്യങ്ങളിലൂടെ വീണ്ടും കടന്നുപോകേണ്ടി വരാമെന്ന് കുടിയേറ്റക്കാരെ സഹായിക്കാനുള്ള സ്ഥാപനമായ എയിംസിൽ പബ്ലിക് അഫയേഴ്സ് മാനേജറായ ലോറി നോവൽ ചൂണ്ടിക്കാട്ടുന്നു.
Australia is a federal nation, so all of the states have different systems, services and laws. So many of the things that migrants have arranged when they first arrive in Australia in one of the states probably need to be arranged again when they move interstate.
മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് മേൽവിലാസം പുതുക്കുക എന്നതാണ്. അതായത് അധികൃതരെയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള മറ്റു സേവനങ്ങളെയുമെല്ലാം പുതിയ മേൽവിലാസം ഒട്ടും കാലതാമസമില്ലാതെ അറിയിക്കണം. ചില വിസകളിൽ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നവർ കുടിയേറ്റകാര്യ വകുപ്പിനെയും ഇക്കാര്യം അറിയിക്കേണ്ടി വരും.
Firstly, and probably most obviously, there's the change of address. People need to change their addresses, and not just for their friends, but maybe, you know, with their bank, maybe with Centrelink if they're receiving some sort of payment. If they're on a particular visa, it may require that the immigration department are informed of the new address. Medicare needs to know of your current address, and that's true for anyone. So it's also worth thinking about leaving a forwarding address from your old residence as well, so that your mail catches up with you.
പലപ്പോഴും നല്ല ചിലവുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്. അതിനാൽ മാറ്റത്തിനുള്ള ഫണ്ട് കൈവശമുണ്ടെന്ന് ഉറപ്പാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. ഓസ്ട്രേലിയയിൽ ദേശീയതലത്തിൽ ഒരു കരിക്കുലമുണ്ടെങ്കിലും ഓരോ സംസ്ഥാനത്തും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതും അറിഞ്ഞിരിക്കണം.
If you have kids or even if an adult is involved in training or education, it's worth knowing about you know, the system in the particular state you're moving to. For instance, schools in different states have different term and holiday times. They offer different subjects and courses, so it's worth getting your head around that.
അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റുകയും വേണം. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ ഡ്രൈവിംഗ് നിയമങ്ങൾ ഉണ്ടാകാം.
Obviously, you also need to change your driver's license, and most states offer you about 3 months to do that. And speaking of transport, obviously the road rules are different in each state. Victoria is particularly unique because of the number of trams that are on the road. So it's worth finding out about the, you know, particular local road rules. Also, public transport systems are different. Ticketing is different. And some places are better served with public transport than others.
ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് എന്തൊക്കെ കൊണ്ടുപോകാം എന്നതിലും നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചെടികളോ ഭക്ഷണ വസ്തുക്കളോ ഒക്കെ. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ താമസം മാറാൻ പാടുള്ളൂ. interstatequarantine.org.au എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഓസ്ട്രേലിയയിൽ ഏതെല്ലാം ഉൾനാടൻ മേഖലകളിലേക്കാണ് കൂടുതലായി ആഭ്യന്തര കുടിയേറ്റം നടക്കുന്നതെന്നും സംസ്ഥാനങ്ങൾ മാറി താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതുവരെ നമ്മൾ പരിശോധിച്ചത്. ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഉപകാരപ്രദമായതുമായ ഒട്ടേറെ വിവരങ്ങൾ SBS മലയാളം പങ്കുവയ്ക്കുന്നുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാൻ SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ലഭ്യമാണ്. അല്ലെങ്കിൽ SBS മലയാളം വെബ്സൈറ്റ് ഇന്ന് തന്നെ നിങ്ങളുടെ ബ്രൗസറിൽ ബുക്ക്മാർക്ക് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്. മറ്റൊരു പോഡ്കാസ്റ്റുമായി വൈകാതെ തിരിച്ചെത്താം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.